SBS Radio.
ഓസ്ട്രേലിയയിൽ ഒട്ടേറെ അവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ് ട്രേഡി രംഗം. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള മലയാളികളിൽ ചിലർ ട്രേഡി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം ട്രേഡി രംഗത്തേക്ക് എത്തിയതിനെക്കുറിച്ച് ഇലക്ട്രീഷ്യനായ ബ്രിസ്ബനിലുള്ള ബിജോയ് മാത്യു വിവരിക്കുന്നു.
ബിജോയ്, ഓസ്ട്രേലിയയിലേക്ക് എത്താനിടയായ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു കേരളത്തിൽ നിന്ന്?
2007 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയക്ക് മൈഗ്രേഷൻ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സ്കിൽഡ് മൈഗ്രേഷൻ ആയിരുന്നു ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പ്രിഫർ ചെയ്തത്. അതിനുശേഷം ഞാൻ ട്രേഡ് റെക്കഗ്നേഷൻ ഓസ്ട്രേലിയക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാം ചേർത്ത് എൻ്റെ എക്സ്പീരിയൻസും കൂട്ടി അയച്ചു കൊടുത്തു. അവരത് അപ്രൂവ് ചെയ്ത ശേഷം നമുക്ക് ട്രേഡ് റെക്കഗ്നേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അയച്ചു തരും. ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയത് അവർ അക്സെപ്റ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് പെർമനന്റ് റെസിഡൻസിക്ക് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം. പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സെയിം പേപ്പറുകൾ എല്ലാം തന്നെ നമ്മൾ വേണം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് അവർ ചോദിക്കുന്ന റിക്വയർമെന്റ് വെച്ച് തന്നെ അപേക്ഷിക്കണം. അത് പോയിന്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്കിൽഡ് മൈഗ്രന്റ് എന്നുള്ള വിസ, അന്നത്തെ 175 സബ് ക്ലാസ് വിസ, ഇതിൽ നമുക്ക് ഓസ്ട്രേലിയക്ക് പെർമനന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ട്രേഡാണോ പഠിച്ചത് നാട്ടിൽ, അത് ഇവിടെ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ട്രേഡ് റെക്കഗ്നേഷൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ അതിനുള്ള ഫുൾ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് വിടുകയും അത് നമ്മൾ ഫിനിഷ് ചെയ്ത ശേഷം ടേഫ് വഴിയോ പ്രൈവറ്റ് കോളേജുകൾ വഴിയോ ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ അടുത്ത് വീണ്ടും ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്ത്. ഞാൻ പഠിച്ചത് ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് അവർ ഇലക്ട്രീഷ്യൻ എന്നുള്ള രീതിയിലോട്ടും അക്സെപ്റ്റ് ചെയ്തു.
ബിജോയ്, അപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഒരു ഇലക്ട്രീഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്ന തൊഴിൽ കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതിന് മുൻപായിട്ട് എന്താണ് ഇവിടെ ചെയ്തത്?
ഞാൻ പേഴ്സണലി ചെയ്തത് എന്റെ വന്നതിന് ശേഷം എന്റെ ട്രേഡ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് DRA അയച്ചു കൊടുക്കുകയും അവരാ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതിന്റെ പേപ്പർ എനിക്ക് റിട്ടേൺ അയച്ചു തന്നിട്ട് ഇവിടത്തെ ലോകൾ ഇവിടത്തെ നിയമങ്ങൾ ഇലക്ട്രീഷ്യൻ ആവുന്നതിനുള്ള നിയമവശങ്ങൾ എല്ലാം പഠിക്കണം. ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് റൂൾസ് അത് നമ്മൾ ടേഫിൽ പോയി പഠിക്കേണ്ട വന്നു. അത് പഠിച്ചു ശേഷം വീണ്ടും ടേഫിൽ നിന്ന് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഓഫീസിലേക്ക് നമുക്കത് അയച്ചു കൊടുക്കാം. സേഫ്റ്റി ഓഫീസ് അത് ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് പ്രൊവിഷണൽ ലൈസൻസ് അവർ നമുക്ക് തരും. ആ ലൈസൻസ് വെച്ച് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ കീഴിൽ നമുക്ക് ജോലി ചെയ്യാം.
സർട്ടിഫിക്കറ്റ് ഏത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ചെയ്തത്?
സർട്ടിഫിക്കറ്റ് 3 ഇലക്ട്രോ ടെക്നോളജി എന്ന കോഴ്സാണ് ഞാൻ ചെയ്തത്. ബോക്സിൽ ടൈഫ് മെൽബണിലാണ് ചെയ്തത്. അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ ഇവിടെ ബ്രിസ്ബനിലേക്ക് മൂവ് ചെയ്തു തരും. ക്യൂൻസ്ലാൻഡ് സ്കിൽ ടെക്കില് അതിന്റെ കുറച്ച് കണ്ടിന്യൂറ്റി കോഴ്സുകളും ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അതിനുശേഷം ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിന് കീഴെ വർക്ക് ചെയ്യാനുള്ള ഒരു അനുമതിയാണ് ലഭിക്കുന്നത് അല്ലേ?
അതെ, ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ലൈസൻസ് ആണ് തരുന്നത്. ആ ലൈസൻസ് വെച്ച് നമുക്ക് മിനിമം 1 കൊല്ലം തൊട്ട് 5 കൊല്ലം വരെ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ വർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസിന് അപേക്ഷിക്കാം. അതിന് വേറെ കുറച്ച് കോഴ്സുകൾ കൂടിയുണ്ട്. അത് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ എ ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസ് കിട്ടും.
ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ താങ്കൾക്കും ലഭിച്ചിരിക്കുന്നത് അല്ലേ?
എനിക്കുള്ളത് എ ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ആണുള്ളത്. ആ ലൈസൻസ് നമുക്ക് ലിമിറ്റേഷൻ ഒന്നുമില്ല. നമുക്ക് ഇലക്ട്രിക്കലിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങൾ നമുക്ക് ചെയ്യാം. കൊമേഴ്ഷ്യലും ഡൊമസ്റ്റിക്കും ഇൻഡസ്ട്രിയലുമായിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാം. 2 ലൈസൻസ് ഉണ്ട്. 1 ഇലക്ട്രീഷ്യൻ എന്നുള്ള ലൈസൻസ് ഉണ്ട്, അത് ഒരു ലൈസൻസും അതിന് മുകളിലോട്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്ന ലൈസൻസും ഉണ്ട്. ഇതിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് മാത്രമേ സ്വന്തമായിട്ട് ഓസ്ട്രേലിയയിൽ വർക്കുകൾ എടുത്തു നടത്താനുള്ള ലീഗൽ പവറുള്ളൂ. അല്ലാത്തവർക്ക് മറ്റൊരു കോൺട്രാക്ടറെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ഉള്ളത്. മറ്റുള്ള ഇലക്ട്രീഷ്യന്മാരെ നമുക്ക് ജോലിക്ക് നിർത്തി നമുക്ക് ജോലിയും ചെയ്യിപ്പിക്കാം ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ഉള്ളവർക്ക്. ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട എന്ത് കോൺട്രാക്റ്റും ഓസ്ട്രേലിയ എടുക്കാൻ സാധ്യമാകൂ.
അപ്പോൾ താങ്കൾ ഇപ്പോൾ ഏത് രീതിയിലാണ് താങ്കളുടെ ഒരു ഇലക്ട്രിക്കൽ ബിസിനസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്?
ഞാൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് എടുത്തു, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നു. സോ കമ്പനികളായാലും ഏജ് കെയർ ആയാലും സ്റ്റൈൽ കെയർ ആയാലും അവരുടെ കോൺട്രാക്ടിൽ നമ്മൾ എടുത്ത് നമ്മൾ അത് കറക്റ്റ് ലോ പാലിച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നു. ഈ കോൺട്രാക്ടർ ചെയ്ത വർക്കിന് മാത്രമേ ഇൻഷുറൻസ് കമ്പനികൾ വാലിഡ് ആയിട്ടുള്ള കവറുകൾ ചെയ്യുള്ളൂ.
ഓക്കെ, ഇതില് കേരളത്തിൽ എത്ര നാള് താങ്കൾ പ്രവർത്തിച്ചു ഈ മേഖലയിൽ? അതോടൊപ്പം തന്നെ അത് ഓസ്ട്രേലിയയിലെത്തിയതിനു ശേഷം എന്തെല്ലാം ഒരു അപ്സ്കില്ലിംഗ് ആണ് താങ്കൾക്ക് ആവശ്യമായിട്ട് വന്നത്, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് ഇവിടെ വിശദീകരിക്കാൻ കഴിയുമോ?
നാട്ടിലും ഓസ്ട്രേലിയയുമായിട്ട് വളരെ വ്യത്യാസമുള്ള വർക്കാണ് നടക്കുന്നത്. നാട്ടിലെ വർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള റേഞ്ച് വർക്കുകളും ഇവിടെ ഹൈലി സെക്യൂർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വർക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഓരോന്നിനും അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. ഇന്ന കേബിളുകൾ ഉപയോഗിക്കണം, ഇന്ന സേഫ്റ്റി സ്വിച്ചുകൾ ഉപയോഗിക്കണം, അവരുടെ കറക്റ്റ് ഒരു ബുക്കുണ്ട്, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ബുക്കുണ്ട്. അതിനകത്തുള്ള നിയമപരമായ എല്ലാം കീപ്പ് ചെയ്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഓരോ ജോലിക്ക് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇവർക്ക് സേഫ്റ്റി കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും വേണം ഓരോ ജോലിക്കും.
അപ്പോൾ ഓരോ ഇലക്ട്രിക്കൽ ജോലി ചെയ്തതിന് ശേഷവും അത് സുരക്ഷിതമാണെന്ന് ഒരു കുറിപ്പ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എന്നാൽ അവർക്ക് അതിന്റെ ഇൻഷുറൻസ് ഏജൻസി അത് കവർ ചെയ്യുള്ളൂ അല്ലേ?
കവർ ചെയ്യുള്ളൂ. അവരെ എന്ത് സംഭവിച്ചാലും അവർ ചോദിക്കും ചെയ്ത ഒരു ഇലക്ട്രീഷ്യന്റെ സേഫ്റ്റി കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അത് അവര് ചോദിക്കും. ഓസ്ട്രേലിയ ഏത് വർക്ക് ചെയ്ത ശേഷവും നമ്മൾ അവിടുത്തെ ലീഗലി അവർ ചെയ്തേക്കുന്ന എല്ലാ റിക്വയർമെന്റും കറക്റ്റായിട്ട് പാലിച്ച് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് അവരോട് ചോദിക്കണം, നമുക്കൊരു സേഫ്റ്റി കംപ്ലയിൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണം. അപ്പോൾ അവര് അതിനോട് ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും നടത്തി ഇത് വാലിഡ് ആണ്, ഇൻഷുർഡ് ആണ് എന്നുള്ള നമുക്കൊരു സേഫ്റ്റി സർട്ടിഫിക്കറ്റ് തരും. അത് മാത്രം ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ കീപ്പ് ചെയ്താൽ മതി. എന്തെങ്കിലും ഫർദർ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ മാത്രം അത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അത് വളരെ കുറവാണ് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ വരുന്നത്.
ഇലക്ട്രീഷ്യനായ ബിജോയ് മാത്യു ആണ് ട്രേഡി രംഗത്തേക്ക് എത്തിയതിനെ കുറിച്ച് ഇതുവരെ വിശദീകരിച്ചത്. ഇനി നമുക്കൊപ്പം ചേരുന്നത് അഡലൈഡിൽ റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക്കായ ജിമോൻ ജേക്കബ്. ജിമോൻ, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഒരു സാഹചര്യങ്ങൾ ഒന്ന് വിവരിക്കാമോ? അത് എന്നാണ് കുടിയേറിയത്, ഏത് വിസയിലൂടെയാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്?
ഞാൻ 2010 ഓസ്ട്രേലിയ കുടിയേറിയത്. ഞാൻ വന്നത് സ്റ്റുഡൻറ് വിസയിലാണ്. എൻ്റെ ഭാര്യ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഭാര്യ വഴിയായിട്ട് ഞാൻ അറിയാൻ സാധിച്ചു ഇവിടെ സ്കിൽഡ് മൈഗ്രേഷൻ ഒത്തിരി സാധ്യതയുള്ള ഒരു ഫീൽഡാണെന്നും. അപ്പോൾ എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരത്തി പറഞ്ഞു ഇങ്ങനെ ഒരു മൈഗ്രേഷൻ ലോയറെ പോയി കാണാം. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ എപ്പോഴും സ്കിൽ ലിസ്റ്റിലുള്ളതും മോർ ഡിമാൻഡ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് പറയാൻ കഴിയും. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ എൻക്വയറി അതിനെപ്പറ്റി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിലെല്ലാം മൈഗ്രേഷൻ റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ വഴി പോയാലാണ് ഇതെല്ലാം ശരിയാവുള്ളൂ. അപ്പം നമ്മൾ ലോയറെ കണ്ടെത്തുകയായിരുന്നു. ലോയറെ കണ്ടെത്തി നമ്മൾ നമ്മുടെ ട്രേഡ് സ്കിൽ അസസ്മെൻറ്റ് നടത്തി. നമ്മൾ അത് നേരിട്ട് നമ്മൾ അയാൾ വഴിയായിട്ട് മൈഗ്രേഷൻ ലോയർ വഴിയായിട്ട് സ്കിൽ അസസ്മെൻറ്റ് നടത്തി. അതിനുശേഷം അവർ നമ്മളെ അസസ് ചെയ്തു, അത് നമ്മൾ പാസ്സായി. പാസ്സായി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഓസ്ട്രേലിയക്ക് വരുന്നത്. ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എന്നോട് ലോയർ പറഞ്ഞു ലൈസൻസ് കിട്ടും, പിന്നെ ഇവിടെ ബിസിനസ് കൺസ്യൂമർ ആൻഡ് ബിസിനസ് അഫയേഴ്സ് ചെന്ന് അപ്ലൈ ചെയ്താൽ ലൈസൻസ് കിട്ടുമെന്ന്. നമ്മൾ ചെന്നു അപ്ലൈ ചെയ്തു, നമുക്ക് ലൈസൻസ് തന്നു. പക്ഷെ ആ ലൈസൻസ് റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ആണ്, കാരണം എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളെ കണ്ടെത്തണം. അങ്ങനെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി. ഒരു കമ്പനിക്കാരും എന്നെ സ്വീകരിക്കുന്നില്ല, കാരണം ചിലപ്പോൾ ഞാൻ ഇന്ത്യൻ ആയതുകൊണ്ടായിരിക്കാം, അതായത് എൻ്റെ കഴിവിൽ അവർക്ക് വിശ്വാസമില്ലാതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ തപ്പി നടന്നു. ഞാൻ അവസാനം അത് ഉപേക്ഷിക്കാൻ നിൽക്കുമ്പോൾ ഞാനൊരു ഷോപ്പിൽ കാർ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യാൻ കയറി. കാർ മെക്കാനിക്കായിട്ട് അതിൻ്റെ എയർ കണ്ടീഷൻ ജോലികളായിട്ട് കയറി പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു കമ്പനിയിൽ ആളാവശ്യമുണ്ട്. അപ്പോൾ ആ കമ്പനിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു, അവർ ഇൻ്റർവ്യൂ നടത്തി, ജോലിക്കെടുത്തു. അവർ ജോലി എടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയാണ്, രണ്ട് മാസം കഴിഞ്ഞ് ഹാപ്പിയാണ്. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു ഇന്നതാണ് സിറ്റുവേഷൻ, ഞാൻ എനിക്ക് ഒരു പെർമനന്റ് റെസിഡൻസി ഇല്ലായിരുന്നു, എന്നാലും സ്പോൺസർ ചെയ്യണം, എങ്കിലും അത്രയും കിട്ടുള്ളൂ. അങ്ങനെ അവരെന്നെ സ്പോൺസർ ചെയ്തു. സ്പോൺസർ ചെയ്ത് ഞാൻ അവരുടെ കൂടെ ഞാൻ 7 ജോലി ചെയ്തു. ഞാൻ ഇപ്പോൾ ഒരു എളുപ്പത്തിൽ, അതായത് നമുക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്ത് വരാം, പക്ഷെ നമുക്ക് IELTS മസ്റ്റായിട്ട് ഒരു ഘടകമാണ്, അതല്ലാതെ നമുക്ക് ഇതിലേക്ക് ഒന്നും വരാൻ കഴിയില്ല. IELTS ആണ് നമുക്ക് മേജർ ഘടകം. ജോലി അറിയാവുന്ന ഒത്തിരി മലയാളികളുണ്ട്, പക്ഷെ ഇവർക്കൊന്നും ഇത്രയും റീച്ച് ചെയ്യാനായിട്ട് പറ്റാറില്ല. കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഓരോ സ്റ്റെപ്പിൽ ചെല്ലുമ്പോൾ നമ്മളെ ചിലവർ നമ്മളെ ഡിസ്കറേജ് ചെയ്യും, പക്ഷെ നമ്മളതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. അത് സ്ലോലി സ്ലോലി, അല്ലാതെ നമുക്ക് പകുതി മുമ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം ഞാൻ അങ്ങനെ തന്നെ എംപ്ലോയർ നോമിനേഷൻ സ്കീമിലാണ് ഞാൻ പി ആർ വയ്ക്കുന്നത്, പെർമനന്റ് റെസിഡൻസി വയ്ക്കുന്നത്. പെർമനന്റ് റെസിഡൻസി വെച്ചു എനിക്ക് 3 മാസം കൊണ്ട് എനിക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടി. ഇന്നും ഞങ്ങൾ സിറ്റീസനാണ്. 8 വർഷത്തോളം ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നുള്ളൂ. അതായത് ജോലിക്ക് ഒത്തിരി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് എയർ കണ്ടീഷണർ പ്രൊഫഷൻ. ഇവിടെ എപ്പോഴും ആവശ്യമുള്ള ഫീൽഡാണ്. ജോലി അറിയണം, പിന്നെ നമ്മൾ 2 വർഷത്തെ മസ്റ്റ് ആയിട്ട് 2 വർഷത്തെ കോഴ്സ് പാസ്സായ ഒരാളായിരിക്കണം, മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ കാറ്റഗറിയൊക്കെയാണ് ഈ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിൽ നമുക്ക് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യണ ആവശ്യമുള്ളത്.
എന്താണ്, എന്ത് കോഴ്സാണ് താങ്കൾ ചെയ്തത് ഫുൾ ലൈസൻസിലേക്ക് മാറാനായിട്ട്?
നമ്മുടെ കോഴ്സ് അല്ല, അതൊരു 3 ദിവസത്തെ ഷോർട്ട് ടൈം കോഴ്സ് പോലെയാണ്. നമ്മൾ ജോലി ചെയ്തു, നമ്മുടെ എംപ്ലോയറും നമ്മളെ ഇത് കൊടുക്കും. അതായത് നമ്മൾ പറയുക നോട്ടറി, നമ്മൾ നോട്ടറി അല്ലല്ലോ, സ്റ്റാറ്റിനോട് ഡിക്ലറേഷൻ കൊടുക്കും. ഡിക്ലറേഷൻ കൊടുക്കും ഈ എംപ്ലോയി എന്റെ കീഴിൽ ഇത്രയും കാലം ജോലി ചെയ്യുന്നതാണ്, ഇയാളുടെ കഴിവിലും ഞാൻ പൂർണ്ണതൃപ്തനാണ് എന്ന രീതിയിലാണ് കൊടുക്കുക. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് പിന്നെ നമ്മുടെ അസസ്മെന്റ് ചെയ്യും. നമ്മളെ വീണ്ടും ഒന്നും കൂടി നമ്മുടെ സ്കില്ല് എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്ര സ്കില്ലുള്ള പേഴ്സൺ ആണ്. നമ്മൾ ട്രെയിൻ ടെസ്റ്റ് നടത്തും, അതായത് വെർബലില്ല, നമ്മൾ റൈറ്റിംഗിൽ നമ്മൾ റൈറ്റ് ചെയ്യണം, അസസ്മെന്റ് ഉണ്ട്, റൈറ്റിംഗ് അസസ്മെന്റ് ഉണ്ട്, അതിന് പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പൊ അതിൽ രണ്ടും നമ്മുടെ കഴിവുകൾ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് 3 ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് 3 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ കൺസ്യൂമർ അഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് നേരെ അവര് ഫുൾ ക്വാളിഫൈഡ് ആക്കി തരും.
ഓക്കെ, അപ്പൊ ഫുൾ ക്വാളിഫൈഡ് ലൈസൻസ് ആയതിനു ശേഷം ഫ്രിഡ്ജ് ആൻഡ് AC മെക്കാനിക് എന്നുള്ള ലൈസൻസ് ആണ്. എന്താണ് താങ്കൾക്കുള്ള ലൈസൻസിന്റെ പേര്?
റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ലൈസൻസ് തരാം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതായത് എന്നെ മോസ്റ്റ് ഓഫ് ഞാൻ ചെയ്യുന്നത്, കൂടുതൽ കാര്യം ചെയ്യുന്നത് കൊമേഴ്സ്യൽ റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് ആണ്. കൊമേഴ്സ്യൽ ആയിട്ട്, അതായത് നമ്മളിപ്പോ റെസ്റ്റോറന്റ്, എന്റെ കൂൾ റൂം, ഫ്രീസർ റൂം, അതുപോലെ ചില്ലേഴ്സ്, അങ്ങനെ അങ്ങനത്തെ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. ഞാനിപ്പോ വന്ന കാലം മുതൽ ഞാൻ ഈ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. കാരണം ഞാനിപ്പോ 9 വർഷമാണു ഓൾമോസ്റ്റ്.
ഓക്കെ, അപ്പോൾ ഇതില് അപ്സ്കില് ചെയ്യാനായിട്ട് താങ്കൾ ആ 3 ദിവസത്തെ കോഴ്സിന് പുറമെ വേറെ എന്തൊക്കെ ചെയ്തു?
വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഈ അപ്സ്കില് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക്, അതായത് ഒരു ലൈസൻസ് മാത്രം പോരാ, അതിന് രണ്ടാമത് വേറെ ലൈസൻസ് കൂടി വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. കാരണം അതിന് ഇവിടെ ഈ ഓസ്ട്രേലിയൻ ലോ അനുസരിച്ച്, അതായത് എനർജി ലോ അനുസരിച്ച്, ഈ റെഫ്രിജറേഷന്റെ ഗ്യാസ് വാങ്ങുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും ലൈസൻസ് വേണം. അത് രണ്ടാമത് ലൈസൻസ് ആണ്. ഇലക്ട്രീഷ്യൻ സംബന്ധിച്ചോളം അതിന്റെ ആവശ്യമില്ല, ഒറ്റ ലൈസൻസ് മതി. അതായത് ഇലക്ട്രിക്കൽ ലൈസൻസ് ഉണ്ടെങ്കിൽ വയർ ചെയ്യാം. ഞങ്ങൾക്ക് അത് പറ്റില്ല. റെഫ്രിജറേഷൻ ഫീൽഡിൽ 2 ലൈസൻസ് അറ്റ് എ ടൈം ക്യാരി ചെയ്യണം. 1 ഇലക്ട്രിക്കൽ ലൈസൻസ്, 2 ഗ്യാസ് ഹാൻഡിലിംഗ് ലൈസൻസ്. ഈ ഗ്യാസ് ഹാൻഡിലിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ എ കിട്ടിയാൽ മാത്രമാണ് അവർ ഗ്യാസ് ഹാൻഡിലിംഗ് ലൈസൻസ് തരുള്ളൂ. അപ്പൊ ഗ്യാസ് ഹാൻഡിലിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഗ്യാസ് ട്രേഡിംഗ് ഓതറൈസേഷൻ ലൈസൻസ് മേടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്യാസ് വാങ്ങണമെങ്കിൽ ഓതറൈസേഷൻ ലൈസൻസ് വേണം, ട്രേഡിംഗ് ഓതറൈസേഷൻ വേണം. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോ ഞാനിപ്പോ ഇന്ത്യയിൽ നിന്ന് കൂടിയ ഒരാളാണ്, ഒരു മലയാളിയിൽ കൂടിയാണ്. കാരണം നമ്മൾ എല്ലാം റിപ്പയർ ചെയ്ത് പഠിച്ചവരാ. എന്ത് സാധനം കിട്ടിയാലും അതിനെ റിപ്പയർ ചെയ്ത് റീയൂസബിൾ ആക്കി മാറ്റാനുള്ള കഴിവുള്ളവരാ നമ്മൾ. പക്ഷേ ഓസ്ട്രേലിയൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തിയറി അവർക്കില്ല. അവര് അത് റിപ്പയർ ചെയ്യല്ല, റീപ്ലേസ് ചെയ്യാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോ കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ റിപ്പയർ ചെയ്യോ അതോ റീപ്ലേസ് ചെയ്യോ. ഞാനിപ്പോ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ, എന്റെ ജോലിയോടൊപ്പം. അപ്പൊ കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ റിപ്പയർ ചെയ്യുന്ന ആളാണോ അതോ റീപ്ലേസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇവിടുത്തെ ട്രെയിനിങ് നമ്മളെ ട്രെയിനിങ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഈക്വലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ട്രെയിനിങ് ഇച്ചിരി കൂടി ഹാർഡാണ്. നമ്മളെല്ലാം ബേസിക് പഠിച്ചു, ബേസിക്കും തുടങ്ങുകയാണ്. ഒരു ഇന്ത്യയിൽ നിന്ന് എൻസിബിലിറ്റി സർട്ടിഫിക്കറ്റ് പഠിക്കുന്ന താല്പര്യം ഒരാളാണ് പഠിച്ചതെങ്കിൽ നമുക്ക് അതിന്റെ ബേസിക് ഒരിക്കലും മാറില്ല. ആ ബേസിക്കിൽ നമുക്ക് എന്നും എന്തും ഉണ്ടോ? കാരണം നമുക്കത് എല്ലാ ബേസിക് തിയറിയും പഠിപ്പിക്കും നമ്മളെ. അതിനുശേഷമാണ് നമ്മളെ ഒരു ഒരു ടെക്നീഷ്യൻ ലെവലിലേക്ക് വാർത്തെടുക്കുന്നത്. നമ്മളെ ആ വാർത്തെടുക്കൽ നല്ലൊരു വാർത്തെടുക്കലാണ്. നമ്മുടെ അത് താല്പര്യമുള്ളതാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എന്ത് കിട്ടിയാലും അത് റിപ്പയർ ചെയ്യാനുള്ള മനസ്സ് ഇന്ത്യൻസിനുള്ള പ്രത്യേകതയാണ്. ഞാൻ ചെയ്യുന്നത് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് സർവീസ് ഇൻസ്റ്റാളേഷൻ. അപ്പൊ ഇപ്പൊ എനിക്ക് 2 കമ്പനിയായിട്ട് ഓട്ടോമാറ്റിക്ക് ഓൾമോസ്റ്റ് ഈ 2 കമ്പനിയായിട്ട് ടൈപ്പ്. അവരുടെ വർക്കുകൾ, അവരുടെ വാറണ്ടി ജോബ്സ് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ അവര് വാറണ്ടി ജോബ് എന്നെ അറിയിക്കും. അപ്പൊ നമ്മൾ അത് ചെയ്യും. അപ്പൊ ഇതിലെപ്പോഴും ഒരു സ്കോപ്പുള്ള ഫീൽഡ് തന്നെയാണ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് ഫീൽഡ്.
റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ രംഗത്തെക്കുറിച്ചാണ് ജിമോൻ ജേക്കബ് ഇതുവരെ വിശദീകരിച്ചത്. ജിമോൻ ജേക്കബും ബിജോയ് മാത്യുവും ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതേ രംഗത്ത് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം ട്രേഡി രംഗത്തുള്ള സാധ്യതകൾ മനസ്സിലാക്കി ഈ രംഗത്തേക്ക് മാറിയവരുമുണ്ട്. ആദ്യം ഓസ്ട്രേലിയയിലെത്തിയതിന് ശേഷം പെയിൻ്ററായി ജോലി കണ്ടെത്തിയ ക്വീൻസ്ലാൻഡിലുള്ള സിജിമോൻ പെയിൻറിംഗ് രംഗത്തേക്ക് എത്തിയതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സിജിമോൻ, ഓസ്ട്രേലിയയിലേക്ക് വരാനിടയായ സാഹചര്യവും എന്നാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളും ഒന്ന് വിവരിക്കാമോ?
ഓസ്ട്രേലിയ വരാനുള്ള സാഹചര്യം, വൈഫ് ജോലിയുടെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ആയി കഴിഞ്ഞപ്പോൾ, ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം വന്നതാണ്. ഞാൻ 2007 ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുകയും അത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുകയും അത് അങ്ങനെ കമ്പനി തന്നെ തന്നെ ഇതിൻ്റെ ഓസ്ട്രേലിയ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ അതൊരു 4 വർഷത്തോളം ഞാനത് ജോലി ചെയ്യുകയും അത് അക്കൂട്ടത്തിൽ തന്നെ പെയിൻറ്റിങ് അതിൻ്റെ കോഴ്സ് പഠിക്കുകയും ചെയ്ത് അങ്ങനെ ഞാൻ ലൈസൻസ് എടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ സിജിമോൻ നാട്ടിലായിരിക്കുമ്പോൾ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത്?
നാട്ടിലായിരുന്നപ്പോ ഞാൻ ആക്ച്വലി റിഗിലായിരുന്നു, ഓയിൽ റിഗില്. അവിടെയും ഈ പെയിന്റിങ്ങിന്റെ കുറച്ച് ആദ്യം പാർട്ട് ഓഫ് ദ സ്റ്റാർട്ടിങ് ആക്ച്വലി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡ്രില്ലിങ്ങും അങ്ങനെയുള്ള ഓരോ സെക്ഷനിലേക്ക് മാറുന്നത്. അപ്പൊ എനിക്ക് അതിനെ പറ്റി കുറെയൊക്കെ അറിയാമായിരുന്നു. ക്രൂഡ് ഓയിൽ എടുക്കുന്ന ഡ്രില്ലിങ് ചെയ്താണ് അവിടെ ആക്ച്വലി നമ്മൾ ക്രൂഡ് ഓയിൽ എടുക്കുന്നത്. അതിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആദ്യം ഇതിനെപ്പറ്റി പഠിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഈ പെയിന്റിങ്ങും അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് അതിനെ അവരാദ്യം തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രില്ലിങ് ഓരോ സെക്ഷനായിട്ട് അവർ മാറ്റും.
പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്തായിട്ടാണ് ഈ പറഞ്ഞ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്?
ആക്ച്വലി ഞാൻ ആദ്യമേ ലേബറായിട്ട് ആദ്യം ചേരുന്നത്.
ഓക്കെ,
അത് കഴിഞ്ഞിട്ടാണ് കമ്പനി എന്നെ ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പ്രേ പെയിന്റിങ് കോഴ്സ് പഠിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെയിന്റിങ് കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് ഇവിടെ വന്നതിന് ശേഷം?
കാരണം എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ കൂടുതൽ ജോലി സാധ്യതയും പെയിന്റിങ്ങിലൊക്കെ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ്. പിന്നെ അതുപോലെ കമ്പനിയിൽ ആക്ച്വലി സ്പ്രേ പെയിന്റിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് അതിന് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ലൈസൻസ് 4 വർഷത്തെ ഒരു കോഴ്സ് പഠനത്തിന് ശേഷമാണെന്ന് പറഞ്ഞു, അത് അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുമോ? എങ്ങനെയാണ് ഈ കോഴ്സ്, അതിന്റെ ലൈസൻസ് ലഭിച്ചത് എങ്ങനെയാണ്, അത് പഠനത്തിനൊപ്പമാണോ ചെയ്തത്, എങ്ങനെയാണ്, എവിടെയാണ് പഠിച്ചത്?
പഠിച്ചത് ആക്ച്വലി നമ്മൾ ഈ അപ്രന്റീസ്ഷിപ്പ് പോലെ ചെയ്യുകയായിരുന്നു. അത് കമ്പനി ബേസ് ആയിട്ട് അവര് തന്നെ അതിന്റെ കാര്യങ്ങളും എല്ലാം നടത്തിയത്. ഞാൻ ഇടയ്ക്ക് 1-2 സ്ഥലത്ത് അതിന്റെ ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കമ്പനിയുടെ ഇതിൽ തന്നെ അതെല്ലാം ചെയ്ത് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു അവര് വന്ന് അതിനെ പറ്റി ടെസ്റ്റൊക്കെ നടത്തി ഞാനത് പാസ്സായതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് കമ്പനിയിൽ നിന്ന് നിർത്തിയിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ലൈസൻസ് എനിക്ക് കിട്ടിയോടുകൂടി ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമായിരുന്നു. പെയിന്റിങ്ങിന് ഹൗസ് പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റ് തരുന്നത് അത് നമ്മുടെ ഈ ഇവിടുത്തെ ഗവൺമെന്റ് ഇതായിട്ടുള്ള ലൈസൻസ് ആണ് ആക്ച്വലി.
ഓക്കെ, അതായത് പെയിന്റിങ്ങിനായിട്ട് പ്രത്യേകമായിട്ട് പ്രൊഫഷണലായിട്ട് പെയിന്റ് ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ട് ലൈസൻസ് ആവശ്യമാണ്.
ആവശ്യമാണ് നമുക്ക്.
അത് എത്ര നാളത്തെ ഒരു കോഴ്സിന് ശേഷമാണ് സാധാരണഗതിയിൽ അത് നൽകാറ് ഈ ലൈസൻസ്?
ആക്ച്വലി ഇത് എല്ലാം അപ്രന്റീസ്ഷിപ്പ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ആദ്യമേ അതിനെപ്പറ്റി പഠിക്കുവാൻ വേണ്ടിയിട്ട് കുറെ നാൾ അതിനെ നമ്മൾ അപ്രന്റീസ്ഷിപ്പ് പോലെ കമ്പനികളിൽ നമ്മളത്
ജോലിക്ക് കയറിയിട്ട് അത് അപ്രന്റിഷിപ്റ്റായിട്ട് അവര് നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിച്ച് നമുക്കത് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ.
അപ്പോൾ ഈ ലൈസൻസ് ഇപ്പോൾ താങ്കൾക്ക് ലഭിച്ചതിന് ശേഷം സ്വന്തമായിട്ട് താങ്കൾ പലയിടത്തും വീടുകൾക്ക് പെയിന്റ് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് നടത്തുന്നു?
ഞാൻ പെയിന്റിംഗ് ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. ഹൗസ് ആക്ച്വലി ഞാൻ ചെയ്യുന്നത് ഇന്റീരിയറാണ്, എക്സ്റ്റീരിയർ ഹൗസ് പെയിന്റ്. ഞാൻ റൂഫ് ഓൾസോ അത് റൂഫും ചെയ്യുന്നുണ്ട്.
അത് എത്ര നാളായി തുടങ്ങിയിട്ട് അതിന്റെ സാധ്യതകൾ എത്ര മാത്രമുണ്ട്? ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തേക്ക് ഒരു ട്രേഡ് എന്ന നിലയ്ക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് അറിയാനായിട്ടാണ് ഇത് ഞാൻ ചോദിക്കുന്നത്.
ഇത് ആക്ച്വലി കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അല്ലാതെ ഞാൻ പഠിച്ചത് ആക്ച്വലി സ്പ്രേ പെയിന്റിംഗ് ആയിരുന്നു. അതിന്റെ ബേസ് ചെയ്താണ് ഞാനിപ്പോ ഇതിലേക്ക് ഹൗസും ഇത് ചെയ്യാനായിട്ട് മാറിയത്. അതുപോലെ നമ്മൾ എക്യുപ്മെന്റ് ഒത്തിരി കാര്യങ്ങൾ, അതിന് കുറച്ച് കാശ് ഡോളർ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എക്യുപ്മെന്റ് തന്നെ നമ്മൾ കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിന്റെ മെഷീനും പിന്നെ സ്ക്രബ് ഫോൾഡിങ്ങും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അങ്ങനെ മേടിച്ച് അതിന് കുറച്ചൊക്കെ നോളജ് നമ്മൾ ഇങ്ങനെ പഠിച്ച് അറിഞ്ഞിരിക്കണം. സ്പ്രേയെ കുറിച്ചും അതിനുള്ള ഇതെങ്ങനെയാണ് പെയിന്റ് മിക്സ് ചെയ്യുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു അതിനെ പറ്റി. നമ്മളിപ്പോ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവര് സാഹചര്യങ്ങൾ ഉണ്ട് ശരിക്കും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്കാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കൂടുതലായിട്ട് അതിനെപ്പറ്റി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ.
അതായത് ഈ രംഗത്ത് അധ്വാനിക്കാനായിട്ട് തയ്യാറാകുന്നവർക്കും താല്പര്യമുള്ളവർക്കും മാത്രമായിരിക്കും. ഓസ്ട്രേലിയയിലെത്തിയതിനു ശേഷം പെയിന്റിംഗ് രംഗത്തേക്ക് മാറിയ ക്വീൻസ്ലാൻഡിലുള്ള സിജിമോനാണ് ഇതുവരെ സംസാരിച്ചത്. ഇനി ഓട്ടോമൊബൈൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന മെൽബണിലുള്ള ടോണി ജേക്കബ് ഈ രംഗത്തേക്ക് എങ്ങനെ എത്തിയെന്ന് വിശദീകരിക്കുന്നു. ടോണി, കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഒരു സാഹചര്യം ഒന്ന് വിവരിക്കാമോ?
ഞാൻ കേരളത്തിൽ നിന്നും 2010 ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്. അതിനുമുമ്പ് ഞാൻ യു കെയിലായിരുന്നു.
ഓക്കെ, അപ്പോൾ കേരളത്തിൽ നിന്ന് യു കെയിൽ പോയതിന് ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് മെൽബണിലേക്ക് എത്തുന്നത്. താങ്കളുടെ ഒരു പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസും മറ്റും ഏത് രംഗത്തായിരുന്നു?
ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. അതിനുശേഷം എനിക്ക് പ്രവൃത്തി പരിചയമായിട്ടുള്ളത് മെക്കാനിക്കൽ ഡ്രാഫ്റ്റിങ്ങിലാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ കുറെ ഡ്രാഫ്റ്റിംഗ് ഫീൽഡിൽ അപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കളാണ് പറഞ്ഞത് ഓട്ടോമോട്ടീവ് ഫീൽഡിൽ കുറച്ചുകൂടി സാധ്യതയുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഓട്ടോമോട്ടീവ് രംഗം തിരഞ്ഞെടുക്കുകയും ഡൗൺറോം ചിഷോമിൽ പോയി പഠിക്കുകയും ചെയ്തത്.
ഓക്കെ, അവിടുത്തെ ചിഷോം ഡൗൺറോമിൽ ടേഫ് കോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്?
അതെ അതെ.
ഓക്കെ, എന്ത് കോഴ്സാണ് ഇവിടെ ചെയ്തത്?
ഇവിടെ ഞാൻ സർട്ടിഫിക്കറ്റ് 3 ലൈറ്റ് വെഹിക്കിൾ മോട്ടോർ മെക്കാനിക്.
മോട്ടോർ മെക്കാനിക് എന്നൊരു ട്രേഡ് കോഴ്സാണ് ചെയ്തത് അല്ലേ?
അതെ അതെ.
അത് എത്ര നാളത്തെ കോഴ്സായിരുന്നു? അത് പൂർത്തിയാക്കാനായിട്ട് എന്തെല്ലാമായിരുന്നു ആവശ്യമായിട്ടുള്ളത്?
ഇവിടെ ലൈറ്റ് വെഹിക്കിൾ സർട്ടിഫിക്കറ്റ് 3 ചെയ്യണമെങ്കിൽ 1 അതിന്റെ കോഴ്സ്.
ഓക്കെ,
ഫുൾ ടൈം. അത് പാർട്ട് ടൈം ആണെങ്കിൽ അത് 2.
ഓക്കെ, അപ്പോൾ ആ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്? താങ്കൾ പാർട്ട് ടൈം ആയിട്ടാണോ ഫുൾ ടൈം ആയിട്ടാണോ ചെയ്തത്, എങ്ങനെയാണ്?
ഞാനിവിടെ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈവനിങ് ക്ലാസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്, 6 മുതൽ 9 വരെ. പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത് ഡ്രൈവ് ലൈനും എൻജിൻ ടയർ എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആണ് കൂടുതൽ ഗ്രാഹ്യമായിട്ട് പഠിപ്പിക്കുന്നത് ഇവിടെ.
അപ്പോൾ അതിനുശേഷം ഈ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം താങ്കൾക്ക് എങ്ങനെയാണ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്? അതുപോലെ തന്നെ എന്തെല്ലാമായിരുന്നു ഓട്ടോമോട്ടീവ് മെക്കാനിക് ആവാനായിട്ട് ആവശ്യമായിരുന്നത്?
സർട്ടിഫിക്കറ്റ് 3 പഠിച്ചതിന് ശേഷം ഞാൻ നേരെ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഓരോ ടൊയോട്ട ഡീലേഴ്സ് നിസൻ ഡീലേഴ്സുകളുടെ കുറച്ച് പേരുടെ അടുത്ത് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുകയായിരുന്നു. അതിൽ കുറച്ചധികം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 1 തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു.
എന്തായിട്ടാണ് താങ്കൾക്ക് ജോലി ലഭിച്ചത്?
ഞാൻ ടെക്നീഷ്യൻ ആയിട്ടാണ് ജോലി കയറിയത്.
വർക്ക്ഷോപ്പില്.
ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 5
ടോണി. അപ്പോൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം ഓസ്ട്രേലിയയിൽ ഓട്ടോമോട്ടീവ് മെക്കാനിക് ഒരു ജോലി കിട്ടുക എളുപ്പമാണോ, അല്ലെങ്കിൽ അതിനും ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ടോ, എങ്ങനെയാണ്?
എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ രണ്ടു മൂന്ന് സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയും അത് എനിക്ക് ജോലി ഉടൻ തന്നെ കിട്ടുകയാണ് ചെയ്തത്.
ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ജോലി കിട്ടാവുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്?
അതെ അതെ, ഈ ജോലി ചെയ്ത സർട്ടിഫിക്കറ്റ് ക്വാളിഫൈഡ് ആകുക, അതിനുശേഷം നമുക്ക് നേരിട്ട് ഈ രംഗത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്.
അതിന് പുറമേ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ?
ആരോഗ്യപരം ഇച്ചിരി പ്രയാസമുള്ള ജോലി തന്നെയാണ് ഇത്. കാരണം ഇത് എഞ്ചിനും ടയറൊക്കെ ഇച്ചിരി വെയിറ്റ് ഉള്ള അതായത് കാരണം തന്നെ കായികപരമായിട്ട് ഇച്ചിരി ഡിഫിക്കൾട്ട് ആണ് ബുദ്ധിമുട്ട് വർക്ക് ചെയ്യാൻ. എങ്കിലും ഇതിനോടുള്ള പാഷൻ കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ.
എന്തായാലും ഓട്ടോമോട്ടീവ് മെക്കാനിക് രംഗത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ടോണി ജേക്കബ്.
താങ്ക് യു, താങ്ക് യു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.